അധ്യായം 14 പേജ് 87 തീർത്ഥം. ജിംഖാന ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് സെക്രട്ടറി ജയൻ മുനക്കിക്കടവ് റിട്ടയർഡ് ഹെഡ് മാസ്റ്റർ പരഞ്ജു ചക്രമാക്കലിനെ ആദ്യമായി കാണുന്നത് കളക്ടറേറ്റ് ആപ്പീസിൻ്റെ വരാന്തയിൽ വച്ചാണ്. രണ്ടാളും ഒരേ ബെഞ്ചിലിരുന്നു. 70 കഴിഞ്ഞ പരഞ്ജു മാസ്റ്റർ ചെറുപ്പം മുനക്കിക്കടവിനെ നന്നേ ബോധിച്ചു. ഓട്ടിലിട്ട പയറുമണി പോലെ തെറിക്കുന്ന ജയനെ മാഷിക്കും ഇഷ്ടമായി. തൻ്റെ പേരെന്താടോ? മാഷ് ചോദിച്ചു. ജയൻ മുനക്കിക്കടവ്. ഹൈ, തൻ്റെ പേര് ഞാൻ കേട്ടിട്ടുണ്ടല്ലോ. മാഷ് ജയൻ മുനക്കിക്കടവിനെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. അയാൾ അഭിമാനത്തോടെ തല ഉയർത്തിപ്പിടിച്ചു. ചാവക്കാട് ക്ലോക്ക് മേക്കർ സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബ്ബ് ഏർപ്പെടുത്തിയ ആദ്യത്തെ വിഷുദിന 2020 മത്സരത്തിൽ ചാവക്കാടിനെ അടിച്ച് അട്ടം കയറ്റി കടപ്പുറം ജിംഖാന കപ്പും കൊണ്ടുപോയ പോക്ക് പത്രത്തിൽ വന്നിട്ട് ഒരാഴ്ച തികഞ്ഞില്ലല്ലോ. പിന്നെ എങ്ങനെ മാഷ് അറിയാതിരിക്കും? താൻ പറഞ്ഞില്ല, ഞാൻ ജിംഖാനയുടെ സെക്രട്ടറിയാണ്. ഓ, മാഷ്കത് മനസ്സിലായില്ലെന്ന് മുനക്കിക്കടവിന് തോന്നി. അയാൾ ഒന്നുകൂടി വിശദീകരിച്ചു. ജിംഖാന ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് കടപ്പുറം. ശരി, ജിംഖാന ഇവിടെ? അത്. ജയൻ്റെ മുഖം ഗൗരവം പൂണ്ടു. പറയാനാണെങ്കിൽ കുറേയുണ്ട്. ജിംഖാന ഒരു സാമൂഹിക ദൗത്യം ഏറ്റെടുത്തിരിക്കുകയാണ്. സാധാരണ നിലയിൽ അത് ജിംഖാനയുടെ പ്രവർത്തന മണ്ഡലമല്ല. ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ആണെങ്കിലും ജിംഖാന ക്രിക്കറ്റിനാണ് ഊന്നൽ കൊടുക്കുന്നത്. തെങ്ങിൻപട്ട വെട്ടി ക്രിക്കറ്റ് ബാറ്റ് ഉണ്ടാക്കി കളി തുടങ്ങിയ കാലം തൊട്ടുള്ള മോഹമാണ്. 9 പേരാണ് ജിംഖാനയുടെ ജീവൻ. പ്രസിഡന്റ് ആർ പി സുരേഷ്, സെക്രട്ടറി ജയൻ മുനക്കിക്കടവ്, ട്രഷറർ ഗോപി കടപ്പുറം. ക്ലബിന് കെട്ടിടമൊന്നുമില്ല. തെങ്ങുംപറമ്പിനോട് ചേർന്ന് കിടക്കുന്ന പുഴയുടെ വിസ്താരമേറിയ മണൽത്തിട്ട. നാട്ടിലെ ഉത്സവങ്ങളും കല്യാണങ്ങളും ക്ലബിൻ്റെ വാർഷികവുമൊക്കെ നടക്കുന്നത് ആ മണൽത്തിട്ടയിലാണ്. അവിടെ ഒരോല ഷെഡ്, അതിൽ രണ്ട് ബെഞ്ചുകൾ, ഒരു ചുവന്ന പ്ലാസ്റ്റിക് കസേര, രണ്ട് ബെഞ്ചുകൾ, ജിംഖാന ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് എന്നെഴുതിയ ഒരു ബോർഡ്. ഇത്രയുമാണ് ക്ലബിൻ്റെ പൊതുമുതൽ. രാവിലെ പല വീടുകളിൽ വായിച്ചു കഴിഞ്ഞ ദിനപത്രങ്ങൾ വൈകിട്ട് ക്ലബിലെത്തും. അതിലെ സ്പോർട്സ് വാർത്തകൾ വായിച്ച് ക്ലബ് അംഗങ്ങൾ പലതരം അഭ്യൂഹങ്ങളിലേർപ്പെടും. വാക്കുതർക്കങ്ങളുണ്ടാകും. പടിഞ്ഞാറ് കടൽ, കിഴക്ക് ചേറ്റുവാപ്പുഴ, അഴിമുഖം ചേർന്ന് കിടക്കുന്ന ചെറുദ്വീപാകുന്നു കടപ്പുറം. 1300 കുടുംബങ്ങൾ പാർക്കുന്നു. ഓരോ കൊല്ലവും കടലാക്രമണം ഉണ്ടാവും. ആളുകൾ എല്ലാം ഇട്ടെറിഞ്ഞ് ജീവനും കൊണ്ട് ഓടിപ്പോവും. തിരിച്ചു വന്ന് കടൽ ബാക്കി വെച്ചിട്ട് പോയതിൽ നിന്ന് വീണ്ടും തുടങ്ങും. ഭൂമി ചുരുങ്ങിയിട്ടുണ്ടാവും. ജയൻ മുനക്കിക്കടവ് 5-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കടൽ ഭിത്തി കെട്ടാൻ കൊണ്ടുവന്ന് തട്ടിയ കരിങ്കല്ല് ഇപ്പോഴും അങ്ങനെ തന്നെ കിടക്കുന്നുണ്ട്. കഷ്ടപ്പാടിൻ്റെ പൂരമാണ് മുനമ്പിലെ ജീവിതം. ചെറുപൂരങ്ങളും വലിയ പൂരങ്ങളും ഉണ്ടാവും. കുടിലുകളാണ് അധികവും. കുറച്ച് ഓടിട്ട വീടുകൾ, വിരലിലുണ്ടാവുന്നത്ര ടെറസ് വീടുകൾ. പുഴ കനിഞ്ഞ് മീൻ തന്നാൽ ഉത്സവമായി. ഒന്നാം തരം പുഴമീനാണ്, വലിയ ഡിമാൻഡാണ്. പക്ഷേ പുഴ എപ്പോഴും ഒന്നും കനിയാറില്ല. കടലിൽ പോക്കുകാരുമുണ്ട്. ജിംഖാന ക്ലബ് ട്രഷറർ ഗോപി കടപ്പുറത്തിൻ്റെ പെങ്ങളുടെ കല്യാണം കടപ്പുറത്തെ ജീവിതത്തെ ആകെ മാറ്റിമറിച്ചു. കൈപ്പേറിയ ചില സത്യങ്ങളിലേക്ക് കണ്ണു തുറപ്പിച്ചു എന്ന് ക്ലബിൻ്റെ വിലയിരുത്തൽ. ഗോപിയുടെ അച്ഛൻ്റെ പേരിൽ 27.5 സെൻറ് ഭൂമിയാണ് ആകെയുള്ളത്. അത് വീടിരിക്കുന്ന 10 സെൻറ് കഴിച്ച് ബാക്കി 17.5 സെൻറ് ഭൂമി വിറ്റ് കല്യാണം നടത്താനാണ് അച്ഛൻ തീരുമാനിച്ചത്. വേറെ നിവൃത്തിയില്ല. തൊട്ടടുത്ത് കിടക്കുന്ന പുരയിടം ഭാസ്കരേട്ടൻ്റേതാണ്. ഗോപിയുടെ അച്ഛൻ്റെ അനിയനാണ് ഭാസ്കരൻ, ഗോപിയുടെ പാപ്പൻ. ചേട്ടൻ, ഭൂമി വേറെ ആർക്കും കൊടുക്കണ്ട, ഞാൻ വാങ്ങിക്കോളാം, ഭാസ്കരൻ പറഞ്ഞു. ഭാസ്കരൻ്റെ 2 ആൺമക്കൾക്കും വേറെ ജോലിയുണ്ട്. അവരുടെ കുടുംബത്തിൽ മീൻപിടുത്തമല്ലാത്ത വരുമാനമുണ്ട്. സ്ഥലമളന്ന് തിരിക്കാൻ സർവേക്കാരനും ചെങ്ങലവലിക്കാരനും വന്നു. ഉത്സാഹ കമ്മിറ്റിയായി ജിംഖാന അംഗങ്ങളും നാട്ടുകാരും. സ്ഥലമളന്നപ്പോൾ ഗോപിയുടെ അച്ഛൻ അമ്പരന്നു. വീടിരിക്കുന്ന സ്ഥലം കഴിച്ച് ബാക്കി 10 സെൻറ് ഭൂമിയെ കാണുന്നുള്ളൂ. ആധാരത്തിൽ 27.5 സെൻറ് ഭൂമിയുണ്ട്. നിങ്ങൾക്ക് തെറ്റിയതാവും. ഒന്നുകൂടി അളന്നു നോക്ക്, ഗോപിയുടെ അച്ഛൻ പറഞ്ഞു. സർവേക്കാരന് ദേഷ്യം വന്നു. എന്നേക്കാളും വിവരമുണ്ടോ നിങ്ങൾക്ക്? അയാൾ പിടങ്ങിപ്പോകാൻ ഒരുങ്ങി. വാക്കുതർക്കമായി. ഭൂമി എവിടെ പോകാൻ? കടലാക്രമണം അധികം ബാധിക്കുന്ന പുരയിടമല്ല ഗോപിയുടേത്. ഒന്നുകൂടി അളക്കണമെന്ന് ജിംഖാനക്കാർ നിർബന്ധിച്ചു. ഇല്ലെന്ന് സർവേക്കാരനും. ഇല്ലെങ്കിൽ വെറുതെ വിടില്ലെന്നായി ജിംഖാന. വേണമെങ്കിൽ തൊട്ടടുത്ത് കിടക്കുന്ന 2 പുരയിടങ്ങളെ ചേർത്തളക്കാമെന്നായി സർവേക്കാരൻ. കൂട്ടിയളന്നപ്പോൾ അസംതൃപ്തനായിരുന്ന സർവേക്കാരൻ പോലും വിഷമിച്ചുപോയി. ഒരു പാവങ്ങൾക്കുമില്ല ആധാരത്തിൽ കാണിച്ചിരിക്കുന്ന അത്ര ഭൂമി. 1, 2, 5 സെൻറ് ഭൂമിയുടെ നഷ്ടമാണ് എല്ലാ പുരയിടത്തിലുമുള്ളത്. കടപ്പുറത്തുകാർ കൂട്ടത്തോടെ വില്ലേജ് ആപ്പീസിലേക്ക് ഓടി. എവിടെയാണ് പിശകിയത്? എങ്ങനെയാണ് ഭൂമി കാണാതായത്? ആരാണ് തട്ടിച്ചെടുത്തത്? വില്ലേജ് ആപ്പീസർ മർക്കമുഷ്ടിക്കാരിയായ ഒരു സ്ത്രീയായിരുന്നു. എന്തു ചെയ്താലും വാതുറക്കാതെ അവർ മുഖം വീർപ്പിച്ചിരുന്നു. പരാതികൾക്ക് നേരെ കാതും കൊട്ടിയടച്ചു. അതോടെ കടപ്പുറത്തുകാർക്ക് ഒരു കാര്യം ഉറപ്പായി. ചതി പുറപ്പെട്ടിരിക്കുന്നത് വില്ലേജ് ആപ്പീസിൽ നിന്നാണ്. എന്തെങ്കിലും ഒന്ന് പറ പെണ്ണുമ്പിള്ളേ, അവർ പൊട്ടിത്തെറിച്ചു. ആ സ്ത്രീ ഒന്ന് പേടിച്ചെന്ന് തോന്നുന്നു. ആധാരത്തിലൊന്നും ഒരു തെറ്റുമില്ല, പല്ല് കടിച്ചു പിടിച്ച് അവർ പറഞ്ഞു. അപ്പൊ പിന്നെ ഭൂമി എവിടെ പോയി? അതെനിക്കെങ്ങനെയറിയാ? നിങ്ങൾക്കറിയാണ്ട് പറ്റുമോ? നിങ്ങൾ വില്ലേജ് ആഫീസറല്ലേ? ആ സ്ത്രീക്ക് ദേഷ്യം വന്നു. അവർ ചാടി എഴുന്നേറ്റു. ഭൂമി ഞാൻ വിഴുങ്ങി. എന്താ പോരെ? നിങ്ങൾ പോയി മണൽ മാഫിയക്കാരുടെ നെഞ്ചത്ത് കയറി കൂട്ടരെ, എൻ്റെ മെക്കിട്ട് വരാതെ. അവർ ടോയ്ലറ്റിൻ്റെ അകത്ത് കയറി കഥകടച്ചു. കടപ്പുറത്തുകാർ തരിച്ചു നിന്നു. ഭൂമി മണലായിരുന്നു. അവരുടെയൊക്കെ തൊടിയുടെ പിൻവശത്തെ അതിര് പുഴയാണ്. അന്ന് യുദ്ധം തുടങ്ങി. വെള്ളത്തിലും കരയിലും നേർക്കുനേരെയും ഒളിഞ്ഞിരുന്നു കടപ്പുറംകാരും മണൽ വാരുന്നവരും തമ്മിൽ. ജിംഖാനയായിരുന്നു നേതൃത്വത്തിൽ. ഒരു മണൽപ്പാസം കൊണ്ടുവന്ന് സ്വന്തം മണ്ണിൻ്റെ അരിവാരം കോടിയെടുത്ത് ഒരു മണൽപ്പാസം കൊണ്ടുവന്ന് സ്വന്തം മണ്ണിൻ്റെ അടിവാരം കോരിയെടുത്ത് കൊണ്ടുപോകുന്നവരെ എതിരിടാൻ പെണ്ണുങ്ങളും കുട്ടികളും അടക്കം ഉറക്കമിളിച്ച് കാത്തിരിക്കാൻ തുടങ്ങി. കടപ്പുറത്തെ രാത്രികൾ പകലായി. എന്നിട്ടും ഒരു ദിവസം നേരം പുലർന്നപ്പോൾ ജിംഖാനയുടെ ആസ്ഥാനമടക്കമുള്ള വിസ്തൃതമായ മണൽപ്പരപ്പ് അങ്ങനെ തന്നെ അപ്രത്യക്ഷമായി. ജിംഖാനയുടെ സ്വത്തായ ഒരേയൊരു പ്ലാസ്റ്റിക് കസേര ബെഞ്ചുകൾ തല്ലിത്തകർത്തിരിക്കുന്നു. ബോർഡ് പുഴവക്കത്തെ ചെളിയിൽ തലകുത്തി നിൽക്കുന്നു. രണ്ട് ഓലക്കീറുകൾ മാത്രം സംഭവിച്ചതെന്തെന്ന് സാക്ഷ്യപ്പെടുത്താനായി പുഴയോരത്ത് കാത്തുകിടക്കുന്നുണ്ട്. യുദ്ധം മുറുകി. ജിംഖാന മണലൂറ്റുകാരെ എവിടെ കണ്ടാലും തല്ലുമെന്ന തീരുമാനമെടുത്തു. അവർ കയ്യിൽ ക്രിക്കറ്റ് ബാറ്റുകളുമായി ഒളിച്ചിരുന്നു. ജിംഖാനയുടെ ഒരു വിക്കറ്റ് തെറിപ്പിക്കുമെന്ന് മണലൂറ്റുകാരും തീരുമാനിച്ചിട്ടുണ്ടത്രേ. മണലൂറ്റുകാരുടെ ആ ഭീഷണിയാണ് ജയൻ മുനക്കിക്കടവിനെ കളക്ടറേറ്റ് ആഫീസിൽ എത്തിച്ചിരിക്കുന്നത്. വിക്കറ്റ് തെറിപ്പിക്കുമെന്നൊക്കെ പറഞ്ഞ അതിൻ്റെ അർത്ഥം എന്താ മാഷേ? ഞങ്ങൾ പിന്നെ കയ്യും കെട്ടി നോക്കി നിൽക്കൂ. പിന്നെ വേറൊരു കാര്യം, ഒന്നാന്തരം പുഴമണലാന്നും പറഞ്ഞ് ഇവർ വിൽക്കുന്നത് അഴിമുഖത്തെ ഉപ്പ് കലർന്ന മണലല്ലേ? കെട്ടിടം പൊളിയാൻ വേറെ വല്ല കാരണവും വേണോ? അത് ശരി, അപ്പോൾ താൻ ചെറിയ യുദ്ധത്തിലൊന്നുമല്ല, നേരിട്ട് മണൽ മാഫിയയോടാണ് കളി. പിന്നെ ഉമ്മക്കും ജീവിക്കണ്ടേ മാഷേ? അതുപോട്ടെ, മാഷ് എന്തിനാ വന്നേക്കണേ? കളക്ടറെ കാണാൻ. പറഞ്ചു ചക്രമാക്കൽ കുസൃതി പറഞ്ഞു. ഗുരു നിത്യചൈതന്യ ഇതിയുടെ ഒരു കത്ത് ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറെ കാണിക്കാനാണ് മാഷ് കാത്തിരിക്കുന്നത്. മാഷ് മാത്രമല്ല, ചക്കംകണ്ടത്തുകാരൻ ചന്ദ്രമോഹൻ എന്ന ചെറുപ്പക്കാരനും ഡോക്ടർ ജോൺസൺ എന്ന പരിസ്ഥിതി പ്രവർത്തകനും കൂടെയുണ്ട്. യതിയുടെ സ്വന്തം കൈപ്പടയിലുള്ള കത്തിൻ്റെ ഫോട്ടോസ്റ്റാറ്റ് കോപ്പി മാഷ് മുനക്കക്കടവിനെ കാണിച്ചു. പ്രിയപ്പെട്ട ശ്രീ സുനിൽ ബാലകൃഷ്ണന്, സുഹൃത്തുക്കളെ, നിങ്ങൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ നിരന്തര സമ്പർക്കത്തിൽ നിന്ന് കഴിയുന്ന ജ്യോതിസ്സുകളല്ലേ? എന്നിട്ടും എന്തേ ഈ വിലാപം? ഗുരുവായൂർ ക്ഷേത്ര പരിസരത്തിൽ കൂടി ഒരിക്കൽ പോകേണ്ടി വന്നപ്പോൾ മൂക്കിലേക്ക് അടിച്ചു കയറി വന്ന മനുഷ്യമൂത്രത്തിൻ്റെ നാറ്റവും വഴിയോരങ്ങളിലെല്ലാം നിറച്ചു വച്ചിരിക്കുന്ന ദൃശ്യങ്ങളും കൊണ്ട് വിഷമിക്കുകയാൽ അവിടെ നിന്നും ഓടി രക്ഷപ്പെടേണ്ടി വന്നു. ഗുരുവായൂരിൽ ജീവിക്കുന്നവർക്ക് കഷ്ടം. നിങ്ങൾ മറ്റ് സാംസ്കാരികതകൾ ഒക്കെ കൊണ്ടുവരുന്നതിന് മുൻപ് ആ പട്ടണത്തിൽ മലമൂത്രങ്ങളുടെ ന്യായമായ ശുദ്ധീകരണ പ്രക്രിയകൾക്ക് വേണ്ടി അവിടുത്തെ മുനിസിപ്പാലിറ്റിയോ കോർപ്പറേഷനോ എന്താണെന്ന് വെച്ചാൽ അവർക്ക് ദൈവികത തുടങ്ങുന്നത് ശുദ്ധിയിൽ നിന്നാണെന്ന് ഒന്ന് പറഞ്ഞു കൊടുക്കണം. എനിക്ക് ഇനി ഒരിക്കൽ പോലും ഗുരുവായൂർ കാണാൻ ആഗ്രഹമില്ല. നിങ്ങളോടൊക്കെ എനിക്ക് വലിയ അനുകമ്പയാണ് തോന്നുന്നത്. ഗുരുവായൂരപ്പനോട് ഇനി പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. അദ്ദേഹമായിരിക്കണമല്ലോ ആദ്യം ശ്വാസം മുട്ടിച്ചെത്തത്. സ്നേഹത്തോടെ നിത്യചൈതന്യേതി. 26/11/1997. ആ കത്ത് വായിച്ചു കഴിഞ്ഞ് വിസ്മയത്തോടെ മുനക്കിക്കടവ് പറഞ്ചുമാശയെ നോക്കി. സത്യാമാശേ, പരമസത്യ. ഞാനേ എല്ലാ മാസവും ഒന്നാം തീയതി ഗുരുവായൂരപ്പനെ തൊഴാൻ പോണ ആളാ. എനിക്കും തോന്നിയിട്ടുള്ളതാ ഇത്. ആരായി സുനിൽ ബാലകൃഷ്ണൻ? യതിയുടെ ശിഷ്യനാ. ഗുരുവായൂരപ്പൻ്റെ അവസ്ഥ കണ്ട് സഹിക്കാൻ പറ്റാതെ സുനിൽ ഗുരുവിനൊരു കത്തെഴുതി. യതി മരിക്കുന്നതിൻ്റെ 2 കൊല്ലം മുമ്പാ. അതിന് കിട്ടിയ മറുപടിയാണിത്. ഇതിനു മുമ്പ് ഇവിടെ ഇരുന്നവർക്കൊക്കെ ഇത് ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. പുതിയ കളക്ടർക്കും കാണിച്ചു കൊടുത്തേക്കാം. ഒപ്പം ഒരു നിവേദനം കൊടുക്കാം. കൂടെ ഒരു സൗഹൃദ സംഭാഷണവുമാവാം. നടപടി ഉണ്ടാവുമോ മാഷേ? പറഞ്ചു ചക്രമാക്കൽ അത് കേട്ട് ഉറക്കെ ചിരിച്ചു. അവിടെ കൂടിയവരൊക്കെ തിരിഞ്ഞു നോക്കുന്നത്ര ഉറക്കെ. നടപടി ഉണ്ടാവേ, താൻ ഏത് പട്ടിക്കാട്ടുകാരനാടോ മുനക്കെ കടവേ, നമ്മുടെ ഒരു ആത്മസംതൃപ്തിക്ക് വേണ്ടി ചെയ്തു പോണതല്ലേ. എന്നിട്ട് പറഞ്ചുമാഷി തൻ്റെ കൂടെ വന്ന മെലിഞ്ഞ ചെറുപ്പക്കാരനെ കൈകാട്ടി വിളിച്ചു. ഇയാള് ചന്ദ്രമോഹൻ, ചക്കം കണ്ടത്തുകാരനാ. ഇയാളെന്താ പറയണേന്നറിയോ? ഗുരുവായൂരപ്പൻ്റെ ഏറ്റവും വലിയ അത്ഭുത പ്രവൃത്തി എന്ന് പറയുന്നത് ഗുരുവായൂരിലൊരു മഹാമാരി പൊട്ടിപ്പുറപ്പെടാതിരിക്കുന്നു എന്നതാണ് എന്ന് ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾ കാപ്പിയായിട്ടും ചായയായിട്ടും തീർത്ഥമായിട്ടും ഒക്കെ കുടിക്കുന്നത് മനുഷ്യമലവും മൂത്രവും കലർന്ന വെള്ളമല്ലേ. ജയൻ മുനക്കിക്കടവ് ചിന്താധീനനായി. ചുറ്റും നിന്നിരുന്നവരൊക്കെ അടുത്തുകൂടി. ഇതൊന്നും വെറുതെ പറയുന്നതല്ല, അതുവരെ മിണ്ടാതെ ഇരുന്ന് വായിക്കുകയായിരുന്ന ഡോക്ടർ ജോൺസൺ പറഞ്ഞു. അയാളൊരു വിചിത്ര വേഷധാരിയായിരുന്നു. ഒന്നിനുമീതെ ഒന്നായി പല നിറങ്ങളിലുള്ള രണ്ട് മൂന്ന് കുപ്പായങ്ങൾ അയാൾ ഇട്ടിട്ടുണ്ട്. അയഞ്ഞ കാലുറ ഏകദേശം ഒരു പാവാട പോലെ വിടർന്നു കിടക്കുന്നു. അയാളുടെ തലയിൽ ഒരു പരന്ന തൊപ്പിയുണ്ട്. പകുതി നരച്ചും പകുതി കറുത്തും ചപ്രചിപ്രയായി കിടക്കുന്ന മുടിയും താടിയും. പലതവണ പല ഏജൻസികളെ കൊണ്ട് നിരവധി കിണറുകളിൽ നിന്ന് എടുത്ത വെള്ളം പരിശോധിച്ച രേഖകൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. എല്ലാ റിസൾട്ടും ഊന്നി പറയുന്ന ഒരേ ഒരു കാര്യം ഈ വെള്ളം കുടിക്കാൻ പാടില്ല എന്നാണ്. ദാ ഈ മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ റിപ്പോർട്ടാണ്. ഡോക്ടർ ജോൺസൺ തൻ്റെ കയ്യിലെ ഫയലിൽ നിന്ന് ഒരു പേപ്പർ എടുത്ത് എല്ലാവരെയും കാണിച്ചു. പരഞ്ചു ചക്രമാക്കലിൻ്റെ കയ്യിലുമുണ്ടൊരു ഫയൽ. ഭംഗിയായി അടുക്കി സൂക്ഷിച്ചിട്ടുള്ള അനേകം രേഖകൾ കണ്ട് മുനക്കക്കടവ് അല്പം പരിഭ്രമിച്ചു. അരപ്പായ കടലാസിൽ ഒരു ചുളുങ്ങിയ പരാതിയുമായിട്ടാണ് അവൻ കളക്ടറെ കാണാൻ വന്നിട്ടുള്ളത്. ഇതാ, ഇത് കണ്ടോ? പത്താം കേരള നിയമസഭ പരിസ്ഥിതി സമിതിയുടെ റിപ്പോർട്ടാണ്. ഡോക്ടർ ജോൺസൺ മറ്റൊരു രേഖ കാണിച്ചുകൊണ്ട് പറഞ്ഞു. ഇത് മുഴുവൻ വായിച്ചു നോക്കേണ്ട കാര്യമൊന്നുമില്ല. ദാ ഈ അടിവരയിട്ടത് എട്ടാം ഖണ്ഡിക മാത്രം താനൊന്ന് വായിച്ചു നോക്ക്. ഞങ്ങളിവിടെ വന്നിരിക്കുന്നതിൻ്റെ ഗൗരവം അപ്പോൾ മനസ്സിലാവും. മുനക്കക്കടവ് ഡോക്ടർ ജോൺസൺ ചൂണ്ടിക്കെട്ടിയ എട്ടാം ഖണ്ഡിക ഇങ്ങനെ വായിച്ചു. എട്ടാം ഖണ്ഡിക. കോടിക്കണക്കിന് ജനങ്ങൾ വന്നുപോകുന്ന ഗുരുവായൂരിൽ തീർത്ഥാടകരുടെ ആവശ്യത്തിനായി നിർമ്മിച്ചിട്ടുള്ള പൊതു കക്കൂസുകൾ, കംഫർട്ട് സ്റ്റേഷനുകൾ അപര്യാപ്തമാണ്. അതിനാൽ വിസർജന മാലിന്യങ്ങൾ റോഡ് വശങ്ങളിലോ വെള്ളം കെട്ടി നിൽക്കുന്ന ചാലുകളിലോ നിക്ഷേപിക്കുന്നത് മൂലം അവ നശിക്കാതെ അവയിൽ നിന്ന് സംക്രമിക്കുന്ന രോഗാണുക്കൾ നഗരവാസികളുടെ ആരോഗ്യസ്ഥിതിയെ സാരമായി ബാധിക്കുന്നതായി. അതങ്ങനെ. ഇനി ഇതാ ഈ പത്താം ഖണ്ഡിക ഒന്ന് വായിക്ക്, പരഞ്ചു ചക്രമാക്കൽ നിർദ്ദേശിച്ചു. പത്താം ഖണ്ഡിക. പല ലോഡ്ജുകളിലെയും കക്കൂസുകൾക്ക് സെപ്റ്റിക് ടാങ്ക് ഇല്ലെന്നും മാലിന്യങ്ങൾ വലിയ തോട്ടിലേക്ക് ഒഴുക്കിവിടുന്നതായും സമിതിക്ക് കാണാൻ കഴിഞ്ഞു. ഇങ്ങനെ ഒഴുക്കിവിടുന്നത് ഒരു തരത്തിലും അനുവദിക്കരുതെന്നും. വരട്ടെ വരട്ടെ. ഗുരുവായൂരിലെ ഹോട്ടലുകളുടെയും ലോഡ്ജുകളുടെയും ഫ്ലാറ്റുകളുടെയും ഒക്കെ എണ്ണം തനിക്കറിയാമോ? അതും കൂടി അറിയണം. എന്നാലേ ഈ ഭീകരത മുഴുവൻ ബോധ്യമാവുകയുള്ളൂ. ദേ ഈ പന്ത്രണ്ടാം ഖണ്ഡികയിൽ അടിവരയിട്ടത് മാത്രമൊന്ന് ഓടിച്ചു വായിച്ചേ. തനിക്ക് ബോറടിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. ജയൻ മുനക്കിക്കളവിന് ബോറടിക്കുന്നില്ല. പരിഭ്രമിക്കുന്ന ഒരു തിരിച്ചറിവോടെ അയാൾ പരഞ്ചു ചക്രമാക്കലിനെയും അയാളുടെ കൈവശമുള്ള രേഖകളെയും നോക്കിക്കാണുകയാണ്. അലക്ഷ്യമായി വിട്ടിരുന്ന ഒരു പാതയോരം പെട്ടെന്ന് ദുർഗന്ധമരീമസമായി പൊന്തി വന്ന് അയാളെ ചുറ്റിവളയുകയാണ്. പരഞ്ചുമാഷ് അടയാളപ്പെടുത്തി കാണിച്ച ഭാഗം അയാൾ വായിച്ചു. ലോഡ്ജുകളിൽ നിന്നും ഹോട്ടലുകളിൽ നിന്നുമെല്ലാം പുറന്തള്ളുന്ന മാലിന്യങ്ങൾ ഓടകൾ വഴി വലിയ തോട്ടിലെത്തുന്നു. തോടിൻ്റെ ഇരുകരകളിലുമുള്ള കിണറുകളിലെ ജലത്തിൽ കോളിഫോം ബാക്ടീരിയയുടെ തോത് വളരെ ഉയർന്നതാണെന്ന് സമിതി മനസ്സിലാക്കുന്നു. ലോഡ്ജുകളിലും വീടുകളിലും സെപ്റ്റിക് ടാങ്ക് നിർബന്ധമായും വേണമെന്ന് സമിതി ആവശ്യപ്പെടുന്നു. മുനക്കിക്കടവിന് വായിൽ വെള്ളം തെളിയുന്നത് പോലെയും അടിവയറ്റിൽ നിന്ന് ഓക്കാനം വരുന്നത് പോലെയും തോന്നി. ഛർദ്ദിക്കണം. ഗുരുവായൂരിൽ നിന്ന് എല്ലാ ഒന്നാം തീയും കുടിച്ച വെള്ളങ്ങളും തിന്ന ചോറുകളും എല്ലാം കൂടെ ഇളകി മറിഞ്ഞു വരികയാണ്. ഇതിൻ്റെയൊക്കെ ഏറ്റവും ദുരിതഫലം അനുഭവിക്കുന്നത് ഇവരാ, ചക്കം കണ്ടത്തുകാർ. പരഞ്ചുമാഷ് ചന്ദ്രമോഹൻ്റെ തോളിൽ കൈയിട്ടുകൊണ്ട് പറഞ്ഞു. ജേർണലിസ്റ്റ് ജി നിർമ്മല ഇങ്ങനെ റിപ്പോർട്ട് ചെയ്തു. ഗുരുവായൂരിലെ 90% ഹോട്ടലുകളുടെയും സെപ്റ്റിക് ടാങ്ക് സൗകര്യം വളരെ പരിമിതമാണ്. താങ്ങാവുന്നതിൻ്റെ 3-4 ഇരട്ടി ജനങ്ങളാണ് അതുപയോഗിക്കുന്നത്. സ്വാഭാവികമായും സെപ്റ്റിക് ടാങ്കുകൾ തകരുന്നു. അത് ഓടകളിലൂടെ ഒഴുകി വലിയ തോട്ടിലെത്തുന്നു. ഇതോടെ ഗുരുവായൂർ മുനിസിപ്പൽ പ്രദേശത്തുകൂടെ 2 കിലോമീറ്ററും തൈക്കാട് പഞ്ചായത്തിലൂടെ 2 കിലോമീറ്ററും ഒഴുകി ചക്കംകണ്ടം കായലിലെത്തുന്നു. ഈ 4 കിലോമീറ്റർ ദൂരം തോടിൻ്റെ ഇരുകരകളിലും തിങ്ങിപ്പാർക്കുന്ന ജനങ്ങളുണ്ട്. അവരുടെ ദുരന്തം പറഞ്ഞറിയിക്കാനാവില്ല. അസഹ്യമായ ദുർഗന്ധം കൊണ്ട് ആ പ്രദേശത്തേക്ക് ആരും അടുക്കില്ല.
കഴുത്ത ഐ റിപ്പീറ്റ് കറുത്ത് കൊഴുത്ത ഒരു ദ്രാവകമാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 40 വർഷമായി ഇതൊഴുകി ചെന്ന് ചക്കങ്കണ്ടം കായൽ മരിച്ചു കഴിഞ്ഞു. ചന്ദ്രമോഹൻ പറഞ്ഞു, ഞങ്ങൾ ജീവിച്ചിരുന്നത് ആ കായലുകൊണ്ടായിരുന്നു. ഇഷ്ടംപോലെ മീനുണ്ടായിരുന്നു. വീട്ടിൽ വിരുന്നുകാർ വന്നാൽ ഞങ്ങൾ കായലിലേക്ക് ഇറങ്ങും. 10 മിനിറ്റ് മതി, ആവശ്യത്തിന് കൊഞ്ച് കൈകൊണ്ട് തപ്പിയെടുക്കും. ഇപ്പോൾ ആ വെള്ളമാരും കൈകൊണ്ട് തൊടില്ല, തൊടാൻ പറ്റില്ല. മീനുകൾ ചത്തൊടുങ്ങി. വല്ലതുമുണ്ടെങ്കിൽ തന്നെ ആരും അത് തിന്നില്ല. മീൻ പിടിച്ച് ജീവിച്ചിരുന്നവരൊക്കെ പട്ടിണിയിലാണ്. ചന്ദ്രമോഹൻ്റെ കണ്ണുകളിൽ ഒരുതരം നിരാശ പടരുന്നത് മുനക്കക്കടവ് ശ്രദ്ധിച്ചു. വിറ്റിട്ട് എവിടെയെങ്കിലും പോവാമെന്ന് വെച്ചാൽ ഇവിടെ സ്ഥലം വാങ്ങാൻ ആരും വരില്ല. പുറമേ നിന്ന് കല്യാണാലോചന വരുന്നില്ല. ബന്ധുക്കൾ വന്നാൽ ഒറ്റ ദിവസം താമസിക്കുകയോ ഒരു തുള്ളി വെള്ളം കുടിക്കുകയോ ചെയ്യില്ല. ചന്ദ്രമോഹൻ്റെ വിഷമത്തിൽ പങ്കുചേരാൻ ആത്മാർത്ഥമായി ആഗ്രഹത്തോടെ ജയൻ മുനക്കക്കടവ് അയാളുടെ കൈ പിടിച്ചു. ഇതും കൂടി നോക്കു സുഹൃത്തെ, ഡോക്ടർ ജോൺസൺ പറഞ്ഞു. പകർച്ചവ്യാധികളെക്കുറിച്ചുള്ള വിവരം ലഭ്യമാക്കുന്നതിന് വേണ്ടി 25/7/2007 ചക്രമാക്കൽ സമർപ്പിച്ച ഒരപേക്ഷയ്ക്ക് മെഡിക്കൽ ഓഫീസർ കൊടുത്ത മറുപടിയായിരുന്നു അത്. കഴിഞ്ഞ 10 വർഷത്തിനിടെ 2004 സെപ്റ്റംബർ മാസത്തിൽ ഒരു കോളറ രോഗബാധ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതായി അറിയിക്കുന്നു. രോഗിയുടെ പേര് കാളിപ്പെണ്ണ്, വയസ്സ് 65, സ്ത്രീ. വീട്ടു നമ്പർ 1/357, മേൽവിലാസം അമ്പരത്തിങ്ങൽ വീട്, PO മരുതയൂർ. എവിടെയാ മരുതയൂർ അറിയാമോ? ഡോക്ടർ ജോൺസൺ ചോദിച്ചു. ഇവിടുന്ന് ഇതൊക്കെ ഒഴുകിയും ഒലിച്ചും ചെന്നടിയുന്നത് ഏറ്റവും താഴ്ന്നു കിടക്കുന്ന മരുതയൂരിലാണ്. അവിടെയാണ് കോളറ റിപ്പോർട്ട് ചെയ്തത്. എന്തുകൊണ്ടാണ് ഗുരുവായൂരിൻ്റെ പരിസര പ്രദേശത്ത് കോളറയുണ്ടാവാൻ കാരണമെന്നും മെഡിക്കൽ ഓഫീസർ വിശദീകരിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ അനുവദനീയമായതിൻ്റെ ഇരട്ടിയിലധികമാണ് ഗുരുവായൂരും പരിസര പ്രദേശങ്ങളിലുമുള്ള വെള്ളത്തിൽ കോളിഫോം ബാക്ടീരിയയുടെ അളവ്. 100 ml 100 ml 1100. അങ്ങനെയാണ് ജിംഖാന ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് സെക്രട്ടറി ജയൻ മുനക്കക്കടവ്, പറഞ്ചു ചക്രമാക്കലും ഡോക്ടർ ജോൺസണും ചക്കങ്കണ്ടത്തുകാരൻ ചന്ദ്രമോഹനുമായി പരിചയത്തിലാവുന്നതും ചക്കങ്കണ്ടത്തേക്ക് പോകുന്നതും.